2019 May 13 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ എഴുതിയ ഗുരുപ്രകാശം പങ്ക്തി. ആശിക്കരുത് ആരുടെയും ധനം. എത്ര കണ്ടാലും മതിവരാത്ത എത്ര നല്ലൊരു പ്രപഞ്ചത്തെയാണ് ഈശ്വരൻ നമ്മുടെ ആവാസത്തിനായി ഒരുക്കി തന്നിരിക്കുന്നത്. വർണ്ണങ്ങളുടെ പോക്കുവരവുകൾ കൊണ്ട് അലങ്കൃതമാകുന്ന വാനവും നീരും നീരാവിയും ഇണചേർന്നു വരുന്ന മഴയും ഭൂമിയെ പുണരാൻ വെമ്പുന്ന തിരമാലകളും പുരികക്കൊടി പോലെ വളഞ്ഞൊഴുകുന്ന പുഴകളും കണ്ണിനും കാതിനും ഇമ്പം പകരുന്ന കാനനങ്ങളും അണുമുതൽ ആന വരെയുള്ള ജീവിവർഗങ്ങളും തേൻകുടങ്ങളുമായി ശലഭങ്ങളെ വരവേൽക്കുന്ന പൂക്കളും ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഇളന്തന്നലുകളും കാഴ്ചയുടെ നാഥനായി എഴുന്നള്ളുന്ന ആദിത്യനും ഒക്കെ ചേർന്ന് മനുഷ്യന് ഒരു മഹാസ്വർഗം പണിയാൻ വേണ്ടതെല്ലാം എത്ര കരുതലോടെയാണ് ഇണക്കിവച്ചിരിക്കുന്നത്. ഈശ്വരന്റെ ഈ കരുതലിനെ കൈവിടാതെ അനുഭവിക്കാൻ കിട്ടിയ ഭാഗ്യം മാത്രം ഒന്നോർത്താൽ തന്നെ നാമെല്ലാം വിനീതരായി പോകും. ഈശ്വരൻ തന്റെ വിഭവങ്ങൾ യാതൊന്നും തന്നെ ആർക്കുവേണ്ടിയും സംവരണം ചെയ്ത് മാറ്റിവെച്ചിട്ടില്ല. എല്ലാം എല്ലാവർക്കും. അതാണ് ഈശ്വരൻ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. ഒരുവന് അവന്റെ ജീവിതോദ്ധാരണത്തിന് എത്ര വേണമോ അത്രയുമേ എടുക്കാവൂ എന്നാണതിന്റെ സാരം. അതിലധികമെടുത്താൽ അത് മറ്റൊരുവന് അവകാശപ്പെട്ടതിന്മേലുള്ള കൈകടത്തലാവും. ഈശ്വരന്റെ ഈ നിശ്ചയം പറഞ്ഞു തരുന്നതിനാണ് ഈശാവാസ്യോപനിഷത്തിലെ ആദ്യ മന്ത്രം തന്നെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്യേന ത്യക്തേന പുഞ്ജീധാ മാഗൃധ കസ്യ സ്വിധനം. ഈ ജഗത്തായി പരിലസിക്കുന്നത് എന്തെല്ലാമാണോ അവയിലുള്ളതെല്ലാം ഉള്ളതായി നിറഞ്ഞിരിക്കുന്നത് ഈശ്വരസ്വരൂപത്തിന്റെ സൂക്ഷ്മാംശങ്ങളാണ്. അതുകൊണ്ടുതന്നെ ഇവയെയെല്ലാം പരിപാലിക്കേണ്ടതും അനുഭവിക്കേണ്ടതും ത്യാഗബുദ്ധിയോടുകൂടിയാവണം. അതായത് യാതൊന്നും തന്റേതാണെന്ന് കരുതാതെയും യാതൊന്നിലും ഉടമസ്ഥാവകാശം സ്ഥാപിക്കാതെയും മമതാരഹിതനായി ഈ ജഗത്തിനെ അനുഭവിക്കുകയാണ് വേണ്ടതെന്ന് അർത്ഥം. അതിനാൽ ആരുടേതുമല്ലാത്തതായിരിക്കുന്ന ഈ സമ്പത്ത് ആരുടേതെങ്കിലും ആണെന്ന് കരുതി അതിൽ ആഗ്രഹം പോലും വെച്ചു പുലർത്തരുതെന്നാണ് ഈ ഉപനിഷത് പദ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ലൗകിക ജീവിതത്തിന്റെ ഗതീയതയ്ക്ക് ഉപനിഷത് പരിചയം ആവശ്യമില്ലെന്ന് കരുതുന്ന ആധുനിക സമൂഹമാണ് ഇന്നത്തേത്. സമ്പത്തുണ്ടായാൽ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ത്തിന് അടിസ്ഥാനമായി എന്നാണ് അവരുടെ പൊതുവിചാരം. അതിനാൽ ഏതുവിധേനയും സമ്പത്തുണ്ടാക്കുകയാണ് അവരുടെ ലക്ഷ്യം. അതിനുവേണ്ടി പ്രപഞ്ചവസ്തുക്കളെ തന്റേതെന്ന് കരുതി യഥേഷ്ടം വ്യവഹരിക്കുകയാണ്. തന്റേതല്ലാത്തവയിലെല്ലാം ആഗ്രഹം വെച്ച് അത് തന്റേതാക്കി തീർക്കാൻ യത്നിക്കുകയാണ്. ഇങ്ങനെ ഈശ്വരൻ തീർത്ത പ്രപഞ്ചത്തിൽ അതനുഭവിക്കുവാനും പാലിക്കാനുമായി ജന്മം കൊണ്ട മനുഷ്യൻ താൻ യാതൊന്നുമില്ലാത്തവനായിട്ടാണ് കടന്നുവന്നതെന്ന സത്യം വിസ്മരിച്ചുകൊണ്ടാണ് എന്തിന്റെയെല്ലാമോ ഉടമയായിത്തീരാൻ ഈ ആയുസ്സിനെ വിനിയോഗിക്കുന്നത്. ജീവിതത്തിന്റെ നേരും നീരും നേരായി അറിയാത്തതാണ് ഇതിന് കാരണം. ഒരാൾ ഒരു ജീവിതത്തിനുടമയാകുന്നത് ഒരു ശരീരത്തിനുടമയാകുമ്പോഴാണ്. എന്നാൽ ഒരു ശരീരത്തെ ഉണ്ടാക്കുന്ന അവയവങ്ങളുടെ രൂപപ്പെടലുകളിലും അവയുടെ സംയോജനപ്പെടലിലും അവയെ ജീവാവസ്ഥയിൽ നിലനിർത്തുന്ന പഞ്ചപ്രാണങ്ങളിലും യാതൊരു ഉടമസ്ഥതയുമില്ലാതിരിക്കുന്ന ഒരുവന് പിന്നെ എങ്ങനെയാണ് ഈ ശരീരം എന്റേതാണെന്ന് ഉറപ്പിക്കാനാവുക? അപ്പോൾ ഈ ജീവശരീരത്തിന്റെ പോലും ഉടമസ്ഥത ഒരുവനില്ലെന്നിരിക്കിൽ ഈ ശരീരസ്ഥനായിരുന്നുകൊണ്ട് അവന് എപ്രകാരമാണ് തന്റേതല്ലാത്ത ഈ പ്രപഞ്ചവസ്തുക്കളിന്മേൽ തന്റേതെന്ന ഉടമസ്ഥത ചാർത്താനാവുന്നത്? സത്യം ഇതാണെന്നിരിക്കെ വ്യർത്ഥമായ ഉടമസ്ഥതയ്ക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങളും ആഗ്രഹങ്ങളുമാണ് ലോകത്തെയും ജീവിതത്തെയും എക്കാലവും വിഭജിച്ചുകൊണ്ടിരിക്കുന്നതെന്നറിയാൻ കേവലം ചരിത്രവിജ്ഞാനം മാത്രം മതി. അതുകൊണ്ട് എല്ലാ ഉടമസ്ഥതകളും ഇല്ലാതാകുന്ന ഒരു ദിനം നമുക്കായി ഈശ്വരൻ കരുതി വച്ചിട്ടുണ്ടെന്ന് എപ്പോഴും ഓർക്കണം. അങ്ങനെയൊരു സ്മരണയുണ്ടായാൽ ത്യാഗമുദിക്കും. ആ ത്യാഗഭാവത്തോടെ വേണം ലോകത്തെ അനുഭവിക്കേണ്ടതും ജീവിതം നയിക്കേണ്ടതും. അപ്പോഴാണ് യഥാർത്ഥമായ ജീവിതാനന്ദം അനുഭവിക്കാനാവുക. അതിന് ആദ്യം ചരിക്കമുക്തനായി തീരണമെന്ന് ഗുരുദേവ തൃപ്പാദങ്ങൾ ഉപദേശിക്കുന്നു. എന്നു പറഞ്ഞാൽ യാതൊന്നിലും ആശ വയ്ക്കാതെയും യാതൊന്നും തന്റേതാണെന്ന് ധരിക്കാതെയും ലോകരക്ഷാർത്ഥം സേവന നിരതനായിരിക്കണമെന്നർത്ഥം. ഈ ഈശ്വരതത്വം ലോകത്തെ അറിയിക്കുന്നതിനാണ് ഈശാവാസ്യോപനിഷത്ത് മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് തൃപ്പാദങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത്. ഈ ഒരൊറ്റ ഉപനിഷത്ത് മാത്രമേ ഗുരുദേവൻ മലയാളത്തിലാക്കിയിട്ടുള്ളൂ എന്നത് തന്നെ അതിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതാണ്. ഈ ലോകജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളായി വിളങ്ങേണ്ട അതിലെ ആദ്യ പദ്യത്തിന് ഗുരുദേവൻ നൽകിയിരിക്കുന്ന മലയാള ഭാഷ്യം നോക്കുക. ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നതുകൊണ്ടു നീ ചരിക്കമുക്തനായ ആശിക്കരുതാരുടെയും ധനം. ഈ അക്ഷരവിളക്ക് കൊളുത്തി നമ്മുടെ ജീവിതത്തിലാകെ വെളിച്ചം വിതറുന്നതായാൽ ശോകവും മോഹവുമില്ലാത്ത ഒരു ശുദ്ധജീവിതം നമുക്ക് യാഥാർത്ഥ്യമാക്കി തീർക്കാനാവുമെന്നത് തീർച്ച തന്നെ.